ഭയങ്കരമായി അഹങ്കരിച്ച സോരിന്റെ വീഴ്ചയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം എഹെസ്കേൽ പ്രവചനം 27-ാം അധ്യായത്തിൽ നിന്നും നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് സോരിലെ പ്രഭുവിനെതിരായ പ്രവചനവും നാം കാണുകയുണ്ടായി. മാത്രമല്ല അതോടൊപ്പം സകല വീഴ്ചയ്ക്കും തുടക്കക്കാരനായ സാത്താന്റെ വീഴ്ചയെക്കുറിച്ച് നാം ചിന്തിച്ചു. സോരിലെ പ്രഭു സാത്താന്റെ പ്രതിരൂപമായി നിൽക്കുകയായിരുന്നു. സാത്താന്റെ വീഴ്ചയ്ക്ക് കാരണം നിഗളമായിരുന്നു. സോരിലെ പ്രഭുവും അതേ കാരണം ആവർത്തിക്കുകയായിരുന്നില്ലേ? നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധി നമുക്കുണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തുടർന്നുള്ള ഭാഗം നമുക്ക് ശ്രദ്ധയോടെ പഠിക്കാം അല്ലേ? എഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിന്റെ 5 വരെയുള്ള വാക്യങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനിയും 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. നിഗളത്തിന് നേരെ ഒരിക്കലും ദൈവം കണ്ണടയ്ക്കില്ല സുഹൃത്തെ. നിഗളിയായ സോരിലെ പ്രഭുവിനെ എതിരില്ലാത്ത മട്ടിൽ അധിക ദൂരം മുന്നോട്ടു പോകാൻ ദൈവം അനുവദിക്കില്ല. BC 573-572 കാലത്ത് നെബുക്കനേസർ സോരിലെ പ്രഭുവായ എദ്ബാൽ 3-ാമനെ അവന്റെ സിംഹാസനത്തിൽ നിന്നും നീക്കി ദൈവത്തോട് തന്നെ സമനാക്കിയ ഈ പ്രഭു വളരെ ലജ്ജാകരമായി മരിച്ചു. ഇനിയും വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗത്തേക്ക് നാം വരികയാണ്, സോരിലെ രാജാവിനെതിരെയുള്ള ന്യായവിധി. 28-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ. 28:11, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ. ഇവിടെ താൻ നൽകുന്ന ഈ സന്ദേശം തന്റെ സ്വന്തം അഭിപ്രായമല്ല, മറിച്ച് ദൈവത്തിൽ നിന്നുള്ള ദൂതാണ് എന്ന കാര്യം താങ്കൾ പ്രത്യേകം ഓർക്കണം എന്ന് എഹെസ്കേലിന് നിർബന്ധമുണ്ട്. ഇനിയും 12-ാം വാക്യം നോക്കിക്കാട്ടെ. നീ സോർ രാജാവിനെക്കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാമുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും തന്നെ. സോറിനെതിരെയുള്ള എഹെസ്കേലിന്റെ ഒടുവിലത്തെ പ്രവചനമാണിത്. പ്രഭു എന്നതിനു പകരം രാജാവ് എന്ന പദം അവൻ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ അർത്ഥപൂർണമായിരുന്നു. രാജാവ് എന്ന പദം വളരെ കുറച്ച് മാത്രമേ എഹെസ്കേൽ ഉപയോഗിച്ചിട്ടുള്ളൂ. യഹോയാക്കീനെ ഒഴികെ ഇസ്രായേലിലെ ഒരു പ്രഭുവിനെയും എഹെസ്കേൽ രാജാവ് എന്ന് വിളിച്ചിട്ടില്ല. 28-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഒരു മനുഷ്യനായിരിക്കെ തന്നെത്താൻ ദൈവമെന്ന് അവകാശപ്പെട്ട സൂരിലെ ഭരണകർത്താവിനെ എഹെസ്കേൽ കഠിനമായി ഭത്സിച്ചത് താങ്കൾ ശ്രദ്ധിച്ചല്ലോ. എന്നാൽ 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ രാജാവ് എന്ന പദം കൊണ്ട് എഹെസ്കേൽ വിവരിക്കുന്ന വ്യക്തി കേവലം ഒരു മനുഷ്യൻ മാത്രമെന്ന് ചിന്തിക്കാനാവില്ല. അതിനുള്ള സൂചനകൾ തുടർന്നുള്ള വാക്യങ്ങളിൽ നാം കാണുന്നതാണ്. ശ്രദ്ധിക്കുക, ആദ്യം സോർ പട്ടണത്തെക്കുറിച്ചുള്ള വിലാപം നാം കണ്ടു. പിന്നീട് നാം സോർ പ്രഭുവിനെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പോഴിതാ സോർ രാജാവിനെക്കുറിച്ചുള്ള വിലാപത്തിലേക്ക് നാം വന്നിരിക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ സോറിലെ തദ്ദേശീയ രാജാവിന് പിന്നിലേക്ക് നമ്മുടെ ചിന്തകൾ കടന്നുപോകുന്നു. കാരണം സോറിൽ പല രാജാക്കന്മാരുണ്ടായിരുന്നു, പക്ഷേ അവർക്കാർക്കും ആരോപിക്കാൻ കഴിയാത്ത, അതായത് ഇണങ്ങാത്ത ചില പ്രത്യേകതകൾ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. അക്കാലത്ത് സോറിൽ ഒരു രാജാവായിരിക്കുക എന്നത് അത്ര സുരക്ഷിതമായ കാര്യമായിരുന്നില്ല. തലയിൽ കിരീടം ഉറപ്പിച്ചു വെക്കുക എന്നത് അന്ന് അത്ര എളുപ്പമായിരുന്നില്ല. അതിന്റെ മഹത്വം അത്ര നീണ്ടു നിന്നിട്ടില്ല. ഇവിടെ ഈ സോർ രാജാവിനെക്കുറിച്ച് വിവരിക്കുന്നത് പോലെ അന്ന് അവിടെ ഒരു മാനുഷിക രാജാവിന് നിലനിൽക്കാൻ കഴിയില്ലായിരുന്നു എന്നത്രേ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം. അതുകൊണ്ട് ഇവിടെ സോർ രാജാവെന്ന് പറയുന്നത് ദ്വയാർത്ഥ പ്രയോഗമാണ്. അതെ, സോർ രാജ്യത്തിനും രാജാവിനും പിന്നിലുള്ളത് സാത്താനാണ്. തിന്മയുടെയും സാത്താന്റെയും ഉത്ഭവത്തെക്കുറിച്ച് തിരുവചനത്തിൽ വിവരിക്കുന്ന ചുരുക്കം ഭാഗങ്ങളിൽ ഒന്നത്രേ എഹെസ്കേൽ 28-ാം അധ്യായം. ഞാൻ ഇതേക്കുറിച്ച് വളരെ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നില്ല. 12-ാം വാക്യം ഒരിക്കൽ കൂടി ശ്രദ്ധയോടെ വായിക്കുക മാത്രം ചെയ്യട്ടെ. മനുഷ്യപുത്ര, നീ സോർ രാജാവിനെക്കുറിച്ചൊരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാമുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും തന്നെ. നോക്കുക, ദൈവം സൃഷ്ടിച്ചിട്ടുള്ളതിലേക്കും ഏറ്റവും ജ്ഞാനമുള്ള ജീവിയായിരുന്നു പിന്നീട് സാത്താനായി തീർന്ന ലൂസിഫർ. സാത്താൻ ഒരു സൃഷ്ടിയാകുന്നു എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവനൊരു ആരംഭമുണ്ട്. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയിൽ അവൻ സൃഷ്ടിക്കപ്പെട്ടു. ഇന്ന് നാം പിശാചിനെക്കുറിച്ച് ഭാവന ചെയ്യുന്നത് എത്ര വിചിത്രമായിട്ടാണ്. തലയിൽ 2 കൊമ്പും വവ്വാലിൻ്റെ ഇതുപോലുള്ള ഒരു ചിറകും അതിൻ്റെ അറ്റത്ത് ശൂലത്തിൻ്റെ അഗ്രം പോലുള്ള നീണ്ട വാലും പിന്നെ കറുത്ത നീളൻ കുപ്പായവും, ഇങ്ങനെ എന്തെല്ലാം ഭാവത്തിലാണ് പിശാചിൻ്റെ രൂപം മനുഷ്യൻ്റെ മനസ്സിൽ കയറിപ്പറ്റിയിരിക്കുന്നത്. ഇങ്ങനെ കൊമ്പുകളും കൊളുത്തുള്ള വാലും പിളർന്ന കുളമ്പുള്ള കാലുകളും ഉള്ള ജീവിയാണ് പിശാചെന്ന് ധരിക്കുന്നു എങ്കിൽ തെറ്റി സുഹൃത്തെ, താങ്കൾക്ക് അബദ്ധം പറ്റിയിരിക്കുക. യവന പുരാണങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ മധ്യകാല സാഹിത്യ രചനകളാണ് സാത്താന് ഇങ്ങനെയൊരു രൂപം കൊടുത്തതെന്ന ധാരണ വാസ്തവത്തിൽ നാം കാണാറുണ്ട്. അത് പിറകോട്ട് ഏഷ്യ മൈനറിലേക്ക് പോകുന്നു. പെർഗമോസിൽ അപ്പോളോയുടെ ഒരു വലിയ അമ്പലമുണ്ടായിരുന്നു. കൊരിന്തിലും എഫസോസിലും ഓരോന്നുണ്ടായിരുന്നു. ഇത് യവന പുരാണങ്ങളിലെ ബാക്കസ് എന്ന സന്തോഷത്തിൻ്റെ ദേവന്റെ വിവരണമാണ്. അവന് കൊമ്പുകളുണ്ട്, മുന്തിരിത്തോട്ടത്തിലൂടെയാണ് അവൻ്റെ ഓട്ടം, അവൻ മദ്യദേവനാണ്. അവൻ്റെ ഇടുപ്പ് മുതൽ താഴേക്ക് ആടിൻ്റെ രൂപമാണ്. കുളമ്പുള്ള കാലുകളും കൊളുത്തുള്ള വാലും കൊമ്പുകളുമുള്ള ഈ ജീവി ഗ്രീക്ക് പുരാണത്തിൽ നിന്നും വന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം സാത്താനെ ഈ വിധത്തിലല്ല അവതരിപ്പിക്കുന്നത്. വേദപുസ്തകം അവനെ സൗന്ദര്യത്തിൽ തികഞ്ഞവനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അവനെ താങ്കൾക്കൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ താങ്കൾ കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും സുന്ദരൻ, സുമുഖൻ അവൻ തന്നെ എന്ന് പറയുമായിരുന്നു. ചില ദുരുപദേശ കൂട്ടങ്ങളിലെ മനുഷ്യരെ നോക്കി ചിലർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഹോ, അവരുടെ രീതിയും മട്ടും ഭാവവും എത്ര മനോഹരമായിരിക്കുന്നു എന്ന്. പലപ്പോഴും സാത്താന്റെ തന്ത്രങ്ങളും വശീകരണങ്ങളും തിരിച്ചറിയപ്പെടാതെ പലരും അവന്റെ കെണിയിൽ പെടുന്നതും ഇതിനാലാണ്. സാത്താൻ എന്ന് പറയുമ്പോൾ കൊമ്പും വാലും നീണ്ട നഖവും പല്ലുകളും ചോരക്കണ്ണുകളും ചിറകുമൊക്കെയുള്ള ഒരു ഭീകര രൂപിയുടെ ചിത്രമാണല്ലോ മനസ്സിൽ. അല്ല സുഹൃത്തെ, അവൻ അങ്ങനെയൊന്നുമല്ല. താങ്കളെ സമീപിക്കുന്നത് ഒരിക്കൽ വളരെ യോഗ്യനായ ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. ആ മനുഷ്യൻ കാഴ്ചയ്ക്ക് വളരെ കോമളനും മാന്യമായി പെരുമാറുന്നവനുമായിരുന്നു. അയാളുടെ മുഖത്തെ ഭാവവും താടിയും മീശയും ആ വസ്ത്രവും ഒക്കെ വാസ്തവത്തിൽ ഇന്ന് നാം കാണുന്ന യേശുവിന്റെ ചിത്രമെന്ന് പറയുന്നതിനോട് വളരെ യോജിച്ചതായിരുന്നു. അയാളുടെ സ്വാധീനത്തിൽ പെട്ടതിന് ശേഷം മാത്രമാണ് അയാൾ ഒരു സാത്താന്യ ആരാധകനാകുന്നു എന്ന് ആ ചെറുപ്പക്കാരൻ തിരിച്ചറിഞ്ഞത്. ഇന്ന് നമ്മുടെ സമൂഹത്തിലും സാത്താന്റെ ആരാധനാ കേന്ദ്രങ്ങൾ ഉണ്ടെന്നുള്ളത് പുതിയ അറിവല്ലാതെ ഇരിക്കുന്നു. കോളേജിൽ പഠിക്കുന്ന ചെറുപ്പക്കാരെയും മറ്റും ആ സങ്കേതങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോകുന്നവർ നാം കരുതുന്നത് പോലെയുള്ള സാത്താന്റെ രൂപത്തിൽ വരുന്ന ആളുകളല്ല സുഹൃത്തെ. ആരെയും ആകർഷിക്കുന്ന കോമളത്വമുള്ളവർ തന്നെയാണ് സാത്താന്റെ ദൂതന്മാരായി പ്രവർത്തിക്കുന്നത്, അവരാണ്. അതെ, സാത്താന്റെ സേവകർ എത്ര അപകടകാരികളാകുന്നു എന്നറിയാമോ? സാത്താന്റെ സേവകരെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസിന് ചിലത് പറയാനായിട്ടുണ്ട്. 2 കൊരിന്ത്യർ 11:13-15 നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ കാണാൻ സാധിക്കും. യെഹെസ്കേൽ അതേക്കുറിച്ച് പറയുന്നത്, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. അവനെ തള്ളി താഴെയിടാൻ കാരണമെന്ത്? 15-ാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. അവന്റെ ആദ്യത്തെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ. 13-ാം വാക്യത്തിൽ, നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു, താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നോക്കണേ, നീ ദൈവത്തിന്റെ തോട്ടമായി ഏദനിലായിരുന്നു. നോക്കുക, ദൈവം അവനെ സൃഷ്ടിച്ച നാളിൽ സാത്താന് വളരെ ഉന്നതമായ ഒരു സ്ഥാനം നൽകപ്പെട്ടിരുന്നു. അവൻ ദൈവത്തിന്റെ തോട്ടമായി ഏദനിലായിരുന്നു. അവന്റെ സൗന്ദര്യത്തിന് തികച്ചും പൊരുത്തപ്പെടുന്ന ഒരു സ്ഥലമല്ലേ? ഇവിടെ പറയുന്നത് കേവലം സോരിലെ ഒരു രാജാവിനെ കുറിച്ച് മാത്രമല്ല എന്ന് ഈ വിവരണം വ്യക്തമാക്കുകയാണ്. സോരിലെ ഒരു രാജാവും ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് നമുക്ക് വ്യക്തമാണ്. ഇവിടെ പറയുന്ന അവന്റെ അലങ്കാരം തന്നെ നോക്കുക, സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. ഓ, അവൻ എത്ര മനോഹര ജീവിയായിരുന്നു എന്ന് താങ്കൾക്ക് ഭാവന ചെയ്യാൻ കഴിയുന്നുണ്ടോ? എന്നെ കൊണ്ടൊക്കില്ല. അവൻ അണിഞ്ഞിരുന്ന 9 രത്നങ്ങളെക്കുറിച്ച് യെഹെസ്കേൽ ഇവിടെ പറയുന്നുണ്ട്. ഇസ്രായേലിലെ മഹാപുരോഹിതന്റെ മാറിൽ അണിഞ്ഞിരുന്ന 12 തരത്തിലുള്ള രത്നക്കല്ലുകളിൽ 9 എണ്ണമാണിത്. പുറപ്പാട് ദിവസം 28:15-20 വാക്യങ്ങളിലും 39:10-13 വാക്യങ്ങളിലും ആ രത്നങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നു. ഈ രത്നങ്ങൾ സാത്താന്റെ സൗന്ദര്യത്തെയും അവന്റെ പദവിയെയും സൂചിപ്പിക്കുന്നതാകാം. പിന്നെ നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു എന്നും വായിച്ചു. സാത്താന് പാടാൻ കഴിയുമായിരുന്നു എന്ന് മാത്രമല്ല, അവനൊരു സംഗീതം തന്നെയായിരുന്നു. ഭൂമിയിൽ സംഗീതം ഉത്ഭവിച്ചതിനെക്കുറിച്ച് താങ്കൾക്കറിയാമോ? ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് മടങ്ങുക, 4:21. അവന്റെ സഹോദരന് യുബാൽ എന്നു പേർ. ഇവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു എന്ന് വായിക്കുന്നു. ആരാണ് ഈ യുബാൽ? അവൻ കായിന്റെ വംശാവലിയിൽ പെട്ടവനായിരുന്നു. ഇന്നത്തെ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നിശ്ചയമായും അത് ഈ വഴിക്ക് തന്നെ വന്നതാണ് എന്ന വിശ്വാസം ഉറക്കിയാണല്ലേ. മറ്റൊരു സ്ഥലത്തു നിന്നും അതിന് വരാൻ കഴിയില്ല. സാത്താൻ നല്ലൊരു സംഗീതജ്ഞനാണ്. അതുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്തെ, സംഗീതത്തിന്റെ കാര്യത്തിൽ നാം വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. സംഗീതത്തിന് മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാൻ വളരെ ശക്തിയുണ്ട്. എന്നാൽ അതുവഴി നമ്മുടെ ഹൃദയം എങ്ങോട്ടാണ് ആകർഷിക്കപ്പെടുന്നത് എന്നത് നാം വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അർത്ഥമില്ലാത്ത വാക്കുകളും സംഗീതോപകരണങ്ങളുടെ വല്ലാത്ത നാദപ്രപഞ്ചവും സൃഷ്ടിക്കുന്ന വൈകാരികമോ പൈശാചികമോ ആയ എന്തോ നിർവൃതി ദൈവാരാധനയുടെ സംതൃപ്തിയാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത വളരെയാണ്. ഞാൻ വീണ്ടും പറയട്ടെ, അർത്ഥമില്ലാത്ത വാക്കുകളും സംഗീതോപകരണങ്ങളുടെ വല്ലാത്ത നാദപ്രപഞ്ചവും സൃഷ്ടിക്കുന്ന വൈകാരികമോ പൈശാചികമോ ആയ എന്തോ നിർവൃതി ദൈവാരാധനയുടെ സംതൃപ്തിയാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത വളരെയാണ്. ഇക്കാലത്ത് നാം അത് ധാരാളം കാണുന്നുണ്ട്. ഓർക്കുക, ദൈവത്തിന്റെ ആത്മാവ് സുബോധത്തിന്റെ ആത്മാവാണ്, വിവേകത്തിന്റേതാണ്, അല്ലാതെ തോന്നിയവാസം എന്തും ഏതും കാണിക്കാനുള്ള ഒരു സ്ഥലമല്ല ആരാധന, ദൈവാരാധന. 14 വാക്യം നോക്കിക്ക്. നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെറൂബാകുന്നു, ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു, നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെറൂബാകുന്നു, അതായത് അവൻ ദൈവസിംഹാസനത്തെ കാക്കുന്നവനായിരുന്നു. ഇത് ഭൂമിയിൽ ആയിരുന്ന ഏദനിലല്ല, മിക്കവാറും സ്വർഗത്തിന്റെ ഒരു ചിത്രമാണിത്. സാത്താന് നിശ്ചയമായും സ്വർഗത്തിൽ സ്ഥാനമുണ്ടായിരുന്നു എന്നോർക്കുക. എത്ര പദവിയുള്ളവനായിരുന്നു സാത്താൻ. ഇനിയും 15 വാക്യം. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. വീഴ്ചയ്ക്ക് മുമ്പ് വരെ സാത്താൻ ദൈവത്തിന്റെ സിംഹാസനം കാത്തിരുന്നു. ഒരു സൃഷ്ടിക്ക് കിട്ടാവുന്നതിലേക്കും ഏറ്റവും ഉന്നതമായ പദവി അവനുണ്ടായിരുന്നു. എന്തായിരുന്നു അവനെ വീഴുവാൻ ഇടയാക്കിയത്? എഹെസ്കേൽ അത് നമ്മോട് പറയുന്നില്ല, എന്നാൽ യെശയ്യാവ് അത് വ്യക്തമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവ് 14:12-15 വാക്യങ്ങളിൽ നാം അത് കാണുന്നു. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. യെശയ്യാവ് 14:12-15. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഇവിടെ അവനെ താഴെയിടാൻ കാരണമായത് അവന്റെ നിഗളമായിരുന്നു എന്ന് വ്യക്തമായി കാണിക്കുന്നു. തന്റെ സിംഹാസനം ഉയർത്താൻ സാത്താൻ ആഗ്രഹിച്ചു. ദൈവത്തിൽ നിന്നും വേർപിരിയാനും തന്നെത്താൻ ദൈവമാക്കാനും അവൻ ആഗ്രഹിച്ചു. അവൻ ദൈവത്തിനെതിരായി മത്സരിക്കുകയായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഞാൻ താങ്കളോട് ഒരു കാര്യം പറയട്ടെ. ഞാൻ തികഞ്ഞവനായി ഞാൻ ഏതാണ്ട് ആയ നിലയിലെത്തി, ഞാൻ ഇപ്പോൾ നല്ല ആത്മീയ നിലവാരത്തിലായി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ദൈവവൈതലാകുന്നു താങ്കളെങ്കിൽ, ഞാൻ പറയട്ടെ, സാത്താൻ വെളിച്ചത്തിന്റെ ദൂതനായിരുന്നു. അവൻ സമ്പൂർണനായിരുന്നു, എന്നാൽ അവൻ വീണുപോയി. അവൻ വീണെങ്കിൽ പ്രിയ സുഹൃത്ത്, താങ്കളുടെ കാര്യം എന്തു പറയാൻ, എന്റെ കാര്യം എന്തു പറയാൻ? നാം കേവലം നിസാരന്മാരായ മനുഷ്യരല്ലയോ? ദൈവത്തിന്റെ കൃപയാൽ മാത്രം ഞാനും നിങ്ങളും നിലനിൽക്കുന്നു. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം ഒരിക്കലും നിഗളത്തെ കണ്ടിട്ട് കണ്ണടക്കില്ല, മത്സരത്തെ അവൻ കണ്ണടക്കില്ല എന്ന് നാം ഓർക്കണം. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നോക്കുക. 16 വാക്യം. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്ന് എണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. തന്റെ പാപത്തിന്റെ ഫലമായി സാത്താൻ ശിക്ഷിക്കപ്പെടുന്നതാണ്. അവൻ ഒരു സൃഷ്ടി മാത്രമാകുന്നു. താങ്കൾ ഇതേക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നെനിക്കറിയില്ല, എന്നാൽ ഇത് എന്നെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ തുറന്നു പറയട്ടെ, സാത്താനെ തോൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല, അവനുമായി ഒപ്പത്തിനൊപ്പം നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. എന്നാൽ ദൈവം അവനെ കൈകാര്യം ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് ദൈവത്തോട് ഞാൻ എത്രയും നന്ദിയുള്ളവനാണ്, അവനോട് ഏറ്റവും അടുത്ത് വേണം ഞാൻ ജീവിക്കാൻ. ഇനി 17-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു, നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു, രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ടുകളഞ്ഞു. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു എന്ന്. മനോഹര രൂപിയായ സാത്താന്റെ ഹൃദയത്തിൽ പാപം മുളയ്ക്കുന്നു. തുടർന്ന് പറയുന്നത്, നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കിയെന്ന്. ദൈവം നൽകിയ സൗന്ദര്യം, ദൈവം നൽകിയ പ്രഭ, അത് നിഗളത്തിനും ഗർവത്തിനും കാരണമായി തീർന്നു എന്ന് എത്ര പരിതാപകരമായ ഒരു വിധത്തിലാണ് ഇവിടെ പറയുന്നത്. ശലോമനെ നോക്കൂ, അവൻ ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു, പക്ഷേ അവൻ വിഡ്ഢിത്തം പ്രവർത്തിച്ചു. ഇവിടെ ഇതാ ദൈവം സൃഷ്ടിച്ചതിലേക്കും ഏറ്റവും ഉന്നത സൃഷ്ടിയായ ജീവി. അതെ, അറിയാവുന്നതെല്ലാം അറിഞ്ഞവൻ, ജ്ഞാനസമ്പൂർണനായവൻ ഭയങ്കര വിഡ്ഢിത്തം കാണിച്ചിരിക്കുന്നു. എന്റെ പ്രിയ സുഹൃത്തെ, ദൈവത്തിന്റെ മക്കൾക്കും ഇന്ന് ഈ വിധത്തിലുള്ള വിഡ്ഢിത്തം കാണിക്കാൻ കഴിയുമെന്നോർക്കുക. ദൈവം തന്ന താലന്തുകളെ നാം എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്? കൃപാവരങ്ങളാൽ തന്നെ തന്നെ പുകഴ്ത്തി പറയുകയാണോ, അതോ താങ്കളുടെ സഭയ്ക്ക്, താങ്കളുടെ ആ കൊച്ചു കൂട്ടായ്മയ്ക്ക്, താങ്കളുടെ സഹവിശ്വാസികൾക്ക്, അതെ, ആത്മീക വർധന വരുത്തുകയാണോ താങ്കളുടെ കൃപാവരങ്ങൾ കൊണ്ട് ചെയ്യുന്നത്? ദൈവവചനം ശുശ്രൂഷിക്കുവാൻ, പാടുവാൻ, പ്രബോധിപ്പിക്കുവാൻ, സഹായിപ്പാൻ, നേതൃത്വം നൽകുവാൻ, ഇങ്ങനെ താങ്കൾക്ക് തന്നിരിക്കുന്ന അവസരങ്ങളും പദവികളും താങ്കളെ ഗർവിഷ്ഠനാക്കിയിട്ടുണ്ടോ? അഹങ്കാരിയാക്കിയിട്ടുണ്ടോ? ഓർക്കുക, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. ഇതൊരിക്കലും നാം മറന്നുപോകരുത് സുഹൃത്തെ. ദൈവം സാത്താനെ എന്ത് ചെയ്തു എന്ന് നോക്കൂ. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു, രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ടുകളഞ്ഞു. 19-ാം വാക്യം, ജാതികളിൽ നിന്നെ അറിയുന്നവരെല്ലാവരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോകും, നിനക്ക് ശീഘ്രനാശം ഭവിച്ചിട്ട് നീ സദാകാലത്തേക്കും ഇല്ലാതെയാകും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഭാവിയിൽ ഒരു ദിവസം ദൈവം സാത്താനെ ഈ പ്രപഞ്ചത്തിൽ നിന്നും മാറ്റിക്കളയാൻ പോകുന്നു. ആ ദിവസം വരുന്നതിനായി നമുക്ക് എത്രയും പ്രാർത്ഥിക്കാം. 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ സീദോനെതിരെയുള്ള ന്യായവിധിയെക്കുറിച്ചാണ് എടുത്തു പറയുന്നത്. എന്നാൽ അതിന്റെ സമ്പൂർണ്ണ നാശത്തെക്കുറിച്ചല്ല അവൻ പറയുന്നത്. അവൻ പറയുന്നു, വീഥികളിൽ രക്തം അയക്കുമെന്ന്. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അതിന് ചരിത്രത്തിന്റെ ഒരു ഭാഗമായിരിക്കുന്നു. ഇവിടെ വളരെ രസകരമായ ഒരു കാര്യം ശ്രദ്ധിക്കുക. വളരെ പ്രൗഢവും തലസ്ഥാന നഗരവുമായിരുന്ന സോർ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും വീണ്ടും പണിയപ്പെടാനാവാത്ത വിധം അത് കേവലം തകർന്നുപോയി. മീൻപിടുത്തക്കാർക്ക് വല ഉണക്കാൻ മാത്രം ഉപകരിക്കുന്ന ശൂന്യമായ ഒരു പാറക്കെട്ടായ അത് ശേഷിക്കുന്നു. എന്നാൽ സീദോൻ സോറിൽ നിന്നും ഏകദേശം 15 മൈലോളം ദൂരത്തുള്ള ഈ പട്ടണവും ന്യായം വിധിക്കപ്പെട്ടു. പക്ഷെ അത് നശിപ്പിക്കപ്പെട്ടില്ല. ഇന്നും ആ പട്ടണം നിലനിൽക്കുന്നു. സീദോൻ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തുറമുഖമാണ്. അവിടെ നിന്നും എണ്ണക്കപ്പലുകൾ ലോകത്തിന്റെ നാനാ ദിക്കിലേക്കും പുറപ്പെടുന്നു. എന്നാൽ അതിന് താഴെ കടൽ തീരത്ത് സോർ തകർന്ന് നാശമായി കിടക്കുന്നു. അവിടെ ഒരു കൊച്ചു മീൻപിടുത്ത ഗ്രാമം മാത്രമേ ഇന്നുള്ളൂ. ദൈവം പറയുന്നു, സോർ ഒരിക്കലും പണിയപ്പെടില്ല എന്ന്. താൻ എന്ത് പറയുന്നു എന്ന് ദൈവത്തിന് നന്നായി അറിയാം കേട്ടോ. ഈ അധ്യായത്തിൽ സോർ നശിപ്പിക്കപ്പെടുമെന്നും അത് വീണ്ടും പണിയപ്പെടില്ലെന്നും ഉള്ള വ്യക്തമായ പ്രവചനം നൽകിയിരിക്കുന്നു. എന്നാൽ സീദോൻ ന്യായം വിധിക്കപ്പെടുമെങ്കിലും അത് നശിപ്പിക്കപ്പെടില്ല എന്നും പറഞ്ഞിരിക്കുന്നു. ഏകദേശം 25 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ന് നാം നോക്കുമ്പോൾ സോർ പട്ടണം അപ്രത്യക്ഷമായിരിക്കുന്നു. എന്നാൽ സീദോൻ നിലനിൽക്കുന്നു. 28-ാം അധ്യായത്തിന്റെ 25-ും 26-ും വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കാം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ അവർ ചിതറിപ്പോയിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിച്ച് ജാതികൾ കാണുകെ എന്നെ തന്നെ അവരിൽ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ എന്റെ ദാസനായ യാക്കോബിന് കൊടുത്ത ദേശത്ത് അവർ പാർക്കും. അവർ അതിൽ നിർഭയമായി വസിക്കും. അതെ, അവർ വീടുകളെ പണിത് മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കും. അവരുടെ ചുറ്റുമുള്ളവരായി അവരെ നിന്ദിക്കുന്ന ഏവരിലും ഞാൻ ന്യായവിധികളെ നടത്തുമ്പോൾ അവർ നിർഭയമായി വസിക്കും. ഞാൻ അവരുടെ ദൈവമായ യഹോവ എന്ന് അവർ അറിയും. ദൈവം പറയുന്നത് ശ്രദ്ധിക്കൂ, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ അവർ ചിതറിപ്പോയിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കുമെന്ന്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളും പരിപാടികളും ഒരിക്കലും സാത്താൻ തടസ്സപ്പെടുത്തില്ല. അവനതിന് കഴിയില്ല. സുഹൃത്തെ, തൻ്റെ സമയത്ത് ദൈവം അത് നിവർത്തിച്ചിരിക്കും. ഒരു ദൈവശാസ്ത്ര പണ്ഡിതനും ഇന്ന് ദൈവത്തിന്റെ പദ്ധതിയെ റദ്ദ് ചെയ്ത് ഇസ്രായേൽ മക്കളെ ആ ദേശത്ത് കൂട്ടിച്ചേർത്ത് സമാധാനത്തിലാക്കാൻ കഴിയില്ല എന്ന കാര്യം ഓർക്കണം. അനേക ദൈവശാസ്ത്ര പണ്ഡിതന്മാരും ദൈവം ഇസ്രായേലിനോടൊപ്പമുണ്ട് എന്ന് പറയുമ്പോൾ അവർ ഒരു കാര്യം വിസ്മരിക്കുന്നു. യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, ചെറിയ പ്രവാചകന്മാർ ഇവരെല്ലാം നൽകിയ പ്രവചനങ്ങളുടെ പ്രധാന ചിന്ത ദൈവം ഇസ്രായേലിനോടുകൂടെ ഇല്ല എന്നതാണ്. ഈ കാര്യം ഓർക്കുക. അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞതിനാൽ ദൈവം അവരെ ന്യായം വിധിച്ചു. അവർ ദൈവത്തിൽ നിന്നും വളരെ ദൂരത്തിലിരിക്കുന്നു. ദൈവം അവരെ യഥാസ്ഥാനത്താക്കാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ അവർ ഇന്നായി തീർന്നിട്ടില്ല. ദൈവം പറയുന്നത് ശ്രദ്ധിക്കൂ: ജാതികൾ കാൺകെ എന്നെ തന്നെ അവരിൽ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ എന്റെ ദാസനായ യാക്കോബിന് കൊടുത്ത ദേശത്ത് അവർ പാർക്കും, അവർ അതിൽ നിർഭയമായി വസിക്കും എന്ന്. ഇന്ന് നിർഭയമായി വസിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? അവർ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാനായി ദൈവം കാത്തിരിക്കുകയാണ്. അവരുടെ ഭാവി എത്രയും ശുഭമാക്കി തീർക്കും എന്നത്ര ദൈവം പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവം തന്റെ മക്കളുടെ ഭാവിയിൽ അതീവ തൽപരനാണ്. ചിതറപ്പെടുന്ന അനുഭവങ്ങളും നഷ്ടപ്പെടലിന്റെ നിരാശയും പീഡനത്തിന്റെ വേദനകളും ഒക്കെ അവൻ തന്റെ മക്കൾക്ക് അനുവദിക്കുന്നത് എന്തിനാണെന്നറിയാമോ? യഥാസ്ഥാനപ്പെടാൻ, അവനെ ഹോവ എന്ന് തിരിച്ചറിയാൻ, അവങ്കിലേക്ക് മടങ്ങി വന്ന് അവനിൽ തന്നെ ആശ്രയിക്കാൻ. ഇസ്രായേൽ ജനം ഒരിക്കൽ കുത്തിയവെങ്കിലേക്ക് നോക്കും, സങ്കടപ്പെട്ട് നിലവിളിക്കും. അന്ന് അവന്റെ ബലമുള്ള ഭുജം അവർക്കായി പ്രവർത്തിക്കും. അവരുടെ സകല ഭയങ്ങളിൽ നിന്നും അവനവരെ അന്ന് വിടുവിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, വളരെ ഗൗരവമേറിയ പല വിഷയങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിൻ്റെ ഒടുവിൽ പറയുന്നത് നമ്മെ കൈപിടിച്ച് നടത്തുന്ന, ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ്. ഈ ഉറപ്പാണ് വാസ്തവത്തിൽ താഴ്മയോടും വിനയത്തോടും കൂടി ജീവിപ്പാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത്. താങ്കളുടെ ജീവിതത്തെ അപ്രകാരം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമോ? പ്രാർത്ഥിക്കാം. കർത്താവേ,